سلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് പരമ്പരയായ ഒരു സമൂഹമാക്കി വിട്ടു. എന്നാൽ ഈ സമൂഹത്തിന് ഇതര ജീവികളെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമാണുള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങളേവരും ശ്രദ്ധിച്ചിരിക്കും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. വിശേഷബുദ്ധിയുള്ള നാം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെയും ചിന്തയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളും ആശയങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും എന്ന് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം. ആ അള്ളാഹു ഈ മനുഷ്യർക്ക് ജീവിക്കുവാനായി മനുഷ്യന്റെ ഉൽപ്പത്തി തൊട്ട് തന്നെ കാലാകാലങ്ങളിൽ സമൂഹത്തിന്റെ പക്വതയും വളർച്ചയും അനുസരിച്ച് അവർക്കൊക്കെ അവന്റേതായ ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകം പ്രത്യേകം കൊടുത്തയച്ചിരുന്നു എന്നത് സർവരാലും ചരിത്രം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, കാനൻ നാസു ഉമ്മത്തം വാഹിദ ഫബഅസല്ലാഹു നബിയീന മുബശ്ശിരീന വമുന്ദിരീന വഅൻസല മഅഹുമുൽ കിതാബ ലിയഹ്കുമ ബൈന നാസി ഫീമഖ്തലഫു ഫീ. ഈ കാര്യം മനുഷ്യൻ ചിലപ്പോഴെങ്കിലും മറക്കുകയാണ്. അത് മറന്നതിന്റെ പേരിൽ ഒരുപാട് തകരാറുകളും വൈരുദ്ധ്യങ്ങളും പരസ്പരം വിദ്വേഷവും അനർത്ഥങ്ങളും ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാനൻ നാസു ഉമ്മത്തം വാഹിദ, മനുഷ്യൻ ഒരു ഏക സമൂഹമായി തീർന്നു. ഏക സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നതോ നാം കേൾക്കുന്നതോ അറിയുന്നതോ ആയ രൂപത്തിൽ ഭൂവിഭാഗത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളോടുകൂടി ജീവിക്കുന്ന പല സമൂഹങ്ങളുമുണ്ട്. ഇത്രയൊന്നും ജനങ്ങൾ വികസിക്കുന്നതിന് മുമ്പ് വളരെ തുച്ഛമായ ഒരു സമൂഹം എന്ന്, ഒരു സമുദായം, ഒരു ചെറിയ സംഘം എന്ന് പറയാൻ ആയപ്പോൾ തന്നെ അല്ലാഹു ആ സമൂഹത്തിൽ ഒരു പ്രവാചകനെ അയച്ചു തുടങ്ങി. അതെന്തിനാണെന്ന് പറഞ്ഞാൽ, സമൂഹമായി ജീവിക്കുമ്പോൾ ഒരാൾ കാണുന്ന അതിഥിപ്രായത്തിനും അയാൾ കാണുന്ന നന്മക്കും നേരെ വിപരീതമായി വിശേഷബുദ്ധിയുള്ള ഈ മനുഷ്യന് മറ്റ് അവന്റെ സ്വന്തം ഒപ്പമുള്ള അതേ സംഘത്തിൽപ്പെട്ട മറ്റേ വ്യക്തിക്ക് എതിർപ്പുണ്ടാവും. ഒരാൾ കാണുന്ന നന്മ അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ കാണുന്നത് തിന്മയായിട്ടായിരിക്കും. അയാൾ കാണുന്ന ദോഷം ഇവന്റെ കണ്ണിൽ നന്മയായിട്ട് പുണ്യമായി കാണും. ഇങ്ങനെ അനേകം ആശയങ്ങളുടെ ഉടമകളായ മനുഷ്യർ സമൂഹമായി ജീവിക്കുമ്പോൾ ഭിന്നിപ്പില്ലാതെ ഒന്നിച്ച് ഇണങ്ങി പൊരുത്തപ്പെട്ട് ഒറ്റ സമൂഹമായി മനുഷ്യവംശം ഒന്നിച്ച് സുഖത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കണ്ട. ആവശ്യത്തിന് ഓരോരുത്തരുടെയും യുക്തിയുടെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിലുള്ള തീർപ്പ് മാറ്റിവെച്ച് ഇവരെ രണ്ടു കൂട്ടരെയും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകുവാൻ തീർപ്പ് കൽപ്പിക്കുവാൻ കഴിവുള്ള വ്യക്തിയായ അള്ളാഹു അവരിലേക്ക് അവന്റെ സ്വന്തം ആളാണെന്ന് വ്യക്തമായ സ്പഷ്ടമായ തെളിവുകളും ആ തെളിവുകളോടുകൂടി തന്നെ പ്രവാചകന്മാർ ഒരു വേള ആ സ്ഥലത്തില്ലാതാവുകയോ മരണപ്പെടുകയോ അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുകയോ എന്നേക്കുമായി മരിച്ച് പറ്റ മണ്ണടിയോ ചെയ്താൽ ആ മനുഷ്യർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ആവശ്യം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? പാന്തലമാകുമുൽ കിതാബ്, അവരെ മുമ്പാകെ ഒരു പ്രമാണവും അവതരിപ്പിച്ചു. ഇത് നിങ്ങൾ ആദൻ നബി അലൈഹിസ്സലാം തൊട്ടിങ്ങോട്ട് ഈ ഇതുവരെ വന്നിട്ടുള്ളതിൽ പ്രവാചകനായി അറിയപ്പെടുന്നതിൽ അഞ്ച് പ്രവാചകനായി വന്ന മുഹമ്മദ് നബിയുടെ കാലം വരെയും കാലാകാലങ്ങളിൽ ഓരോ ജനങ്ങളോടും അത് ചില ഗോത്രങ്ങൾ എന്ന പേരിലോ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ സന്തതികൾ എന്ന പേരിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുകാരെന്ന നിലക്കോ ഒക്കെ തന്നെ ഓരോ സമൂഹത്തിലേക്കും പ്രത്യേകം പ്രത്യേകം ദൂതനെ അയച്ചു. ആ ദൂതൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന സന്ദേശങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നാണെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തിട്ടുള്ള ചരിത്രം ഇന്ന് വരെയോ ആവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുക്കത്തെ കണ്ണിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ. ഇത് മുഹമ്മദ് നബിയുടെ കയ്യിൽ കൊടുത്തയച്ചു. അതെങ്ങനെ കൊടുത്തയച്ചു? ഇത് മുഹമ്മദ് നബിക്ക് കിട്ടിയത് തന്നെയാണോ, അള്ളാഹു കൊടുത്തതാണോ, അള്ളാഹു പറഞ്ഞ നീതിയാണോ, നിയമമാണോ, ഉപദേശമാണോ, നിർദ്ദേശമാണോ, അതിലുള്ള നിരോധനയാണോ, കൽപ്പനയാണോ നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ എന്നതിൽ ചില ആളുകൾ ഇവിടെ സംശയം പ്രകടിപ്പിച്ചതായി കേട്ടു. വാസ്തവത്തിൽ അല്പമെങ്കിലും അറബി ഭാഷ പഠിച്ച് ദൈവവാക്യമാണോ അല്ലേ എന്ന് അതൊരു പത്ത് വരിയോ നാല് വരിയോ സൂക്ഷ്മമായി ചിന്തിച്ച് ബുദ്ധിപൂർവം വായിച്ചു നോക്കിയാൽ ഒറ്റ കുട്ടിയും അത് സംശയിക്കുവാനിടയില്ല. എന്നാൽ ഇവിടെ പണ്ഡിതന്മാരുടെ പേരും പറഞ്ഞ് പണ്ഡിതരാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തെളിഞ്ഞ് പേരെടുത്ത് നിൽക്കുന്ന ചില വിഭാഗം മനുഷ്യർ ഇതിൽ ഒരുപാട് വിശ്വാസികൾ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. എന്റെ മുസ്ഹഫ് എന്നത് നിങ്ങളുടെ വേദഗ്രന്ഥമാണല്ലോ, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഖുർആൻ സുന്നത്തുകാരെന്നല്ല, ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും ദൈവഗ്രന്ഥമാണത്, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥം ഖുർആനാണെന്ന് ലോകത്തുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ എതിരായി പ്രവർത്തിച്ചുകൊണ്ടുന്ന ജൂതരും അല്ലെങ്കിൽ അവരുടെ മുമ്പുണ്ടായിരുന്ന പാരമ്പര്യത്തിന് പ്രാധാന്യവും അതിന്റെ മുമ്പത്തെ കാരണസ്ഥാനവും ഒക്കെ വഹിക്കുന്ന ജൂതരും ക്രിസ്ത്യാനികളും അമുസ്ലിങ്ങളായ ഹിന്ദുക്കളും എല്ലാ നാനാജാതിയും ഖുർആൻ എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ദൈവ വേദഗ്രന്ഥമാണ്, അവരുടെ സാക്ഷാൽ പ്രമാണം അതാണെന്ന് സമ്മതിക്കും. പക്ഷേ മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഇതിലെ ഒരു സമൂഹത്തിന്റെ നേതാക്കളും പണ്ഡിതരുമായി ചമയുന്നതിൽ സാധാരണക്കാരന്റെ മുമ്പിൽ അനേകം കുറ്റങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടിത് ശരിയെന്ന്? തീർച്ചയായും അത് ശരിയാണെന്നതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട് എന്നെനിക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടണം. എന്തിന്? ഏതാനും ചില ഉദാഹരണങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വകുപ്പുകൾ എത്ര, വരികൾ എത്ര, പേജുകൾ എത്ര, ഇങ്ങനെയുള്ള അനാവശ്യമായ ബാലിശമായ ഒന്നാം തരത്തിലും രണ്ടാം തരത്തിലും പഠിക്കുന്ന കുട്ടികളുടെ ചോദ്യമാണ് അതൊക്കെ. എന്ത്, ഭരണഘടനയിൽ എത്ര വരിയുണ്ട്, എത്ര സൂക്തണ്ട്, സൂക്തണ്ട് എന്നിരുന്ന ചോദിച്ചിട്ടില്ല, അത് ചോദിക്കാൻ മറന്നുവയ്ക്കുക, അതിനത്രയും വിവരല്ല. നേരെ മറിച്ച് എത്ര വരിയാണ്, എത്ര പേജാണ്, ഇത് മുഹമ്മദിന് അള്ളാഹു കൊടുത്തതാണോ? മുഹമ്മദിന് കൊടുത്തതാണെങ്കിൽ എന്താണ് അതിന് തെളിവ്? ദിവ്യഗ്രന്ഥമാണെന്നതിന് എന്താണ് തെളിവ്? ഇങ്ങനെയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശവും സമ്പൂർണമായി പ്രതിപാദിച്ചിട്ടുണ്ടോ എന്നിട്ടായി ചില ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ, സാധാരണക്കാരായ പാമരന്മാരുടെ മുമ്പിൽ മൈക്ക് വെച്ച് ഉന്നയിച്ചതായി കേട്ടു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് വിശ്വസിക്കുന്ന ജനങ്ങളെപ്പോലും അതിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ മാത്രമുള്ള ചില ചോദ്യങ്ങളായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അല്ലാഹു ഇത് എന്നിറങ്ങി എന്നാണ് ഒരു ചോദ്യം. സുഹൃത്തുക്കളെ, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തുകാരായാലും മുജാഹിദുമാരായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും ലോക മുസ്ലിങ്ങൾ പൊതുവിൽ പ്രസ്തുത വേദം അവതീർണമായിട്ടുള്ള മാസത്തെക്കുറിച്ചും അത് അവതരിച്ചിട്ടുള്ള ദിവസത്തെക്കുറിച്ചും ബോധവാന്മാരാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു ചെറിയ അധ്യായമുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, മാത്രമേറിയ ഒരു രാത്രിയിലാണ് തീർച്ചയായും നാം അത് അവതരിപ്പിച്ചത്. ഈ രാത്രിയെക്കുറിച്ച് ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തുകാർ വിശേഷ ദിനങ്ങളായി ആചരിക്കുകയും അതേത് മാസമാണെന്ന് തന്നെ ഖുർആനിൽ ഒരിടത്ത് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കി നിങ്ങൾക്ക് കുറെ ദിനങ്ങളിൽ അത് ഏത് മാസത്തിലാണ് കാലാകാലങ്ങളിൽ കൊല്ലം തോറും വ്രതാനുഷ്ഠാനം മുമ്പ് സമുദായങ്ങൾക്കൊക്കെ നിർബന്ധിച്ച മാതിരി നിങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ചായിരിക്കണം? 10-12 മാസങ്ങൾ ഖുർആനിൽ തന്നെ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എന്ത്? ലോകം സൃഷ്ടിച്ചപ്പോൾ തന്നെ കാലത്തിന്റെ അളവ് കണക്കാക്കുന്ന മാസം ഇന്ന ഇദ്ദത്തെ ഷുഹൂരി എന്തല്ലാസ്നാശ്രം വി കിതാബില്ല മിന്ന അർബായത്തും ഹും അള്ളാഹുവിങ്കൽ വ്യോമ ഹലക സമാവാത്തി വല്ലറു, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിനത്തിൽ തന്നെ ഇവിടെ ആകെ മാസങ്ങളുടെ എണ്ണം 12 ആണെന്ന്, അതിൽ 12 മാസങ്ങൾ റൌണ്ട് ചെയ്ത് ആവർത്തിച്ച് വരുമ്പോൾ അതിൽ വെച്ച് ഏത് മാസത്തിലാണ് മുസ്ലിങ്ങളുടെ പേരിൽ ചുമത്തപ്പെട്ട വ്രതാനുഷ്ഠാനം നിർവഹിക്കേണ്ടതെന്ന് വിവരിച്ചിടത്ത് അള്ളാഹു മനുഷ്യവംശത്തിന് ഐഹ്യവും അന്തിമവുമായ ജീവിതത്തിന് സൗഭാഗ്യത്തിന് നിദാനമായിട്ടുള്ള സത്യവും അസത്യവും വസ്തുനിഷ്ഠമായി വിവരിക്കുന്ന പൂർണമായ ഒരു ഗ്രന്ഥം ആദ്യമായി അവതരിച്ച മാസമുണ്ടല്ലോ, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറയും. അതായത് മനുഷ്യർക്കിടയിൽ സത്യാസത്യത്തെ വിവേചിക്കുന്നതിനും വിവേചനമായിട്ടും അതുപോലെ തന്നെ വിവേചനങ്ങൾക്കുള്ള ഉപദേശ മാർഗനിർദ്ദേശമായിട്ടും അതിനുള്ള തെളിവുകളായിട്ടും മനുഷ്യരെ നേർവഴിക്ക് തിരിച്ചുവിടുവാനുമായിട്ട് അങ്ങനെയുള്ള ചുരുക്കി പറഞ്ഞു അത് അവതീർണമായ മാസം എപ്പോ നിങ്ങൾക്ക് വന്നു, ആ മാസത്തിൽ ആരെങ്കിലും സ്വദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, യാത്രയോ രോഗമോ ഇല്ലെങ്കിൽ അതിൽ വെച്ചാണ് അവൻ നിശ്ചയിച്ച ദിനങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞിടത്ത് ആ മാസത്തിലാണെന്ന് അള്ളാഹു ചരിത്രം ഇവിടെ രേഖപ്പെടുത്തി. മുസ്ലിം സാഹിബ് ഈ ആയത്ത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, തഫ്സീർ എഴുതി തുടങ്ങിയത്ര ഇവിടുത്തെ വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു മാല അദ്ദേഹം തഫ്സീർ ചെയ്ത് വ്യാഖ്യാനിച്ച് അതിന്റെ പ്രചാരവും നടത്തി കണ്ടു കാസറ്റിൽ. അദ്ദേഹത്തിന് ഇതേത് കാലത്താണ് ഊത്തരയിൽ ഇറങ്ങി എന്ന് ഒരു അവഹേളന സ്വരത്തിൽ ചോദിച്ചു കേട്ടു. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അതിന് പുറമെ അത് ഇറങ്ങിയ അറബി മാസങ്ങൾ നാം പറയുമ്പോൾ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്തുള്ള കാലഘട്ടം മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതിറങ്ങിയ കാലഘട്ടത്തെ അള്ളാഹു വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഞാൻ ഇന്ന് പറയുന്നു, ഇന്ന് പറങ്കി മാവ് നമ്മുടെ നാട്ടിലുള്ള പ്രധാന കൃഷികളിൽ ഒന്നാണല്ലോ. കശുമാവ് ഇപ്പോൾ പൂത്തു തുടങ്ങി. അതുപോലെ തന്നെ മറ്റനേകം മാവുകളും പൂത്തു തുടങ്ങി. കേരളീയർക്ക് മാവ് പൂക്കുന്ന സീസൺ, അല്ലെങ്കിൽ അണ്ടിക്കാലത്ത് കശുവണ്ടിയുടെ കാലം സീസണാണ് കന്നിമാസത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിന്റെ കാലാവസ്ഥയും സ്വഭാവവും വിവരിക്കുന്ന രൂപത്തിൽ അള്ളാഹു മനുഷ്യർക്ക് വസ്തുനിഷ്ഠമായി ഒരിക്കലും അറിയാത്ത മങ്ങാതമായാലേ കാലഘട്ടത്തിന് ഏതൊരു സാധാരണക്കാരനും അറേബ്യൻ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് വസ്തുനിഷ്ഠമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നല്ലേ വളക്കതിറ എന്താ സിദ്രത്തിൽ മുന്ത എന്താ ജന്നത്തിൽ മഹുവ ഇത് ഏകശ സിദ്രത്തമാകശ അള്ളാഹു പറയുകയാണ്. ഹദ്രത്ത് മുഹമ്മദ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അള്ളാഹുവിങ്കിൽ നിന്ന് ദിവ്യസന്ദേശം കൊണ്ടുവന്ന് കൊടുക്കുന്ന മാലാക്കയെ നേരിട്ട് കണ്ട് സന്ദേശം കൈപ്പറ്റിയിരുന്നു എന്നതിന് തെളിവായി. മാലാക്കയെ മുമ്പ് തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുവാൻ അതെവിടെ വെച്ചാണ് ആദ്യമായി താനുമായി ബന്ധം പുലർത്തി തുടങ്ങിയത് എന്ന് ഒന്നാം തീയതി ഒരു വ്യക്തിയുമായി പരിചയം തുടങ്ങിയത് തന്നെ അള്ളാഹു ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഖുർആനിൽ ഒന്ന് രണ്ടിടത്ത് വന്നിട്ടുണ്ട്. ഒന്നിലധികം സ്ഥലത്ത് സിദ്റയെപ്പറ്റി ചർച്ച വന്നിട്ടുണ്ട്. അതെന്താണെന്നല്ലേ സിദ്റ എന്നത് നമ്മുടെ നാട്ടിൽ പറയുന്ന ചളർ ചവർമനുണ്ട്. ഇവിടെ കുറച്ച് കാരണവന്മാർക്കറിയാം കാട്ട് മലം പ്രദേശങ്ങളിൽ നമ്മുടെ രാജ്യത്തുള്ള ചളറ് പോലുള്ള ചെറിയ കായുണ്ടാവുന്ന ചെറിയ ഇലകളോടുകൂടി ഇവിടെ കുറച്ച് വിസ്തരിച്ചിലയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏതാണ്ട് അത്തരത്തിലുള്ള അറബി നാട്ടിലുണ്ടാവുന്ന ഒരു ചെറി എന്ന് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി കാണാം. യൂസഫ് അലിയുടെ വ്യാഖ്യാനത്തിൽ അതിന് ചെറി എന്നാണ് പരിഭാഷ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കളും പരിഭാഷകരും ഇംഗ്ലീഷിൽ ചെറി എന്ന് പറഞ്ഞാൽ എന്റെ തൊടിയിൽ തന്നെ നാലഞ്ച് ചെറികളുണ്ട്. ബ്ലാക്ക് ചെറി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഞാവലും കായാണ്. ഞാവലും പഴം, അതുപോലെ മുള്ളും പഴം. ചെറി എന്ന് പറയുന്ന ബേക്കറി ചെറിയുണ്ട്, കാശ്മീരി പഴം. അതുപോലെ തന്നെ ചെറിയ ജിംക്കി പോലുള്ള ഉരുണ്ട കായലും ചെറി എന്ന് പറയും. ഇതിനേക്കാൾ വ്യത്യസ്തമായി നാട്ടിലുള്ള ചളറിനോട് സദൃശ്യമായ കായുണ്ടാവുന്ന ഒരു കുറ്റിച്ചെടിയാണ് അർദ്ധദേശത്തെന്ത് സിദ്ര എന്നത്. ഈ സിദ്രത്ത് മുഹമ്മദ് നബി മണലാരണ്യത്തിൽ ജീവിക്കുമ്പോൾ അവിടെ വിശ്രമം കൊള്ളുവാനായി ഒരു കുറ്റിക്കാട് സമീപിക്കാൻ പതിവുണ്ട്. നബി മാത്രമല്ല യാത്രക്കാരും നാട്ടുകാരും അറേബ്യയിൽ മണൽ പ്രദേശത്ത് നമ്മുടെ നാട്ടിലേതുപോലെ വലിയ വൃക്ഷങ്ങളോ തണലോ ഇല്ല. കുറ്റിച്ചെറികൾ ചെറിയ ചെറിയ കാടുകളാണ്. കാടിന് ജന്നത്ത് എന്നാണ് പറയുന്നത്. കാട് അല്ലെങ്കിൽ തോട്ടം, അതായത് കുറച്ച് തണലും ഇരുട്ടുമുള്ള സ്ഥലം എന്നർത്ഥം. ഇങ്ങനെ ഇന്ത ചിത്രത്തിൽ മുന്ത അങ്ങേയറ്റത്തുള്ള അഗ്രിമ ചളർ എന്നോ ചെറി എന്നോ മലയാളത്തിൽ അറബിയിൽ ചിത്ര എന്ന് പറയുന്ന ആ വൃക്ഷത്തിങ്കൽ വെച്ച് ഹസ്രത്ത് ജിബ്രീലിനെ മുഹമ്മദ് മുമ്പ് കാണുകയുണ്ടായി. ആദ്യത്തിൽ മുമ്പ് അതിന്റെ ശേഷമാണ് വഴി കൈപ്പറ്റുന്നത്. എന്താ ജന്നത്തുൽ മഹ്വ, ആ വൃക്ഷത്തിന്റെ സമീപമാണ് പ്രാപ്യവനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ വൃക്ഷത്തിങ്ങൾ വെച്ച് ജിബ്രീലിനെ കണ്ടത്? ഇത് യഗശ സിദ്റത്തമായ യഗശ, സാധാരണ ആ മരത്തെ ആ ചെറി വൃക്ഷത്തെ ആവരണം ചെയ്യുന്നതെല്ലാം ആവരണം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇലയും പൂവും കായും ഒന്നിച്ച് ഇലച്ച് പൂത്ത് കായ്ച്ച് ഉലഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ അതിന്റെ സമീപത്ത് ജിബ്രീൽ ഇറങ്ങി വന്ന് മുഹമ്മദുമായി സന്ധിച്ചു. ഈ സന്ധി ഒരു ദിവ്യ സന്ദേശം കൈപ്പറ്റുന്ന മനുഷ്യനും ആകാശവാനത്ത് ജീവിക്കുന്ന അള്ളാഹുവിന്റെ പുണ്യ ദൂതരിൽപ്പെട്ട അള്ളാഹുവിന്റെ മാലാക്കമാരിൽ ശ്രേഷ്ഠനെന്നും മറ്റുള്ളവരെല്ലാം തനിക്ക് അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മലക്ക് ജിബ്രീലായിരുന്നു എന്ന് ഖുർആനിൽ കാലഘട്ടത്തെയും സ്ഥലത്തെയും ആദ്യം പരിചയപ്പെട്ടത് വെച്ച് വിവരിച്ച ശേഷമാണ് ആ ജിബ്രീൽ മുഖേനയാണ് തനിക്ക് സന്ദേശം കൊടുത്തയക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ എന്തിനാണ് മുസ്ലിയാർ ഈ ആയത്ത് ഓതിയത് എന്നല്ല, ഇതല്ല ഓതിയത്, വേറെ എന്താ ഓതി? ഒറ്റ വ്യക്തിയിൽ നിന്ന് വാർത്തകൾ സ്വീകരിക്കുവാൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാർ സമ്മതിക്കുന്നില്ല എന്നതിനെതിരായിട്ട് ഞങ്ങളാരും ഒറ്റ വ്യക്തിയിൽ നിന്ന് വാർത്ത കേട്ടുകൂടാ വിശ്വസിച്ചുകൂടാ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളുടെ പേരിൽ കുതിര കയറുകയാണ്. തിരോധാനം ചെയ്യപ്പെട്ട മൗലവിയും അത് പറഞ്ഞിട്ടില്ല, പറയുവാൻ പറ്റുകയുമില്ല. ഇനി പറഞ്ഞാലാവട്ടെ പറഞ്ഞില്ലെങ്കിലാവട്ടെ, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വാദമില്ല. ഒരു വ്യക്തി നേരിട്ടൊരു സംഗതി പറഞ്ഞാൽ അയാളെ വിശ്വാസമുണ്ടെങ്കിൽ, അയാളും വ്യക്തി തമ്മിൽ പരിചയമുണ്ടെങ്കിൽ അതിൽ കളങ്കമുണ്ടാകുമോ എന്ന് ആരാണ് സംശയിക്കുക? കള്ളന്മാരാണെന്ന് പ്രചാരം നേടിയിട്ടുള്ള വ്യക്തികൾ പോലും ചില വ്യക്തികളോട് നേരിട്ട് സംസാരിച്ചാൽ അതിനെ വിശ്വസിക്കുവാൻ സാധിക്കുന്ന ഘട്ടങ്ങളുണ്ട്. എന്നാൽ ഇവിടെ മൗലവിയോ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാരോ മറ്റ് ലോകത്താരെങ്കിലും ഖുർആനിനെ മാത്രം ആധാരമാക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ അവരോ പറയുന്നത് മറ്റൊന്നാണ്. എന്ത്? മുമ്പെങ്ങാണ്ടോ മരിച്ചുപോയി മണ്ണടഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അയാളെക്കുറിച്ച് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന അത് പറഞ്ഞുവത്രേ, കേട്ടുവത്രേ, ചെയ്തുവത്രേ, തടഞ്ഞുവത്രേ, പ്രോത്സാഹിപ്പിച്ചത്രേ, കൽപ്പിച്ചത്രേ, നിരോധിച്ചത്രേ, നിർദ്ദേശിച്ചത്രേ, ഇങ്ങനെ ഒരു നൂറ് ഇത്ര. ഞാൻ ഒന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ നിങ്ങൾ പോന്നപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുള്ള ഉമ്മമാരോടോ പെങ്ങന്മാരോടോ സഹോദരന്മാരോടോ സഹോദരിമാരോടോ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരോടോ മാതാപിതാക്കളോടോ പറഞ്ഞു പോന്നിട്ടുണ്ടാവും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സംസാരത്തിനിടയായിട്ടുണ്ടാവും. ആ വാക്കുകൾ നിങ്ങൾക്കിപ്പോൾ ഈ സ്ഥലത്തിൽ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് അതേപടി ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ മനസ്സിൽ വെച്ച് ഒരൊറ്റ നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. വ്യക്തമായി നിങ്ങൾക്കത് ഉദ്ധരിക്കുവാൻ സാധ്യമല്ലെന്നാണ് എന്റെ വാദം. വാദിക്കുകയല്ല, അതാണ് യാഥാർത്ഥ്യം. ഇനി അതൊക്കെ ഇരിക്കട്ടെ, ഇന്ന് ജുമാക്ക് പോയി പോന്നലല്ലേ മിക്ക മുസ്ലിങ്ങളും, പ്രായപൂർത്തി വന്നവരും അതിന്റെ അടുത്തവരും. പുരുഷന്മാരെങ്കിലും പോയി വന്നിട്ടില്ലേ? ഇന്നത്തെ ഖതീബ് നിങ്ങളുടെ പള്ളിയിൽ ഓതിയ ഖുത്ബ നിങ്ങൾക്ക് ഇവിടെ ആവർത്തിക്കാമോ? അത് പോകട്ടെ, അതിന്റെ ഒരു കണ്ണിക പറയാമോ? അദ്ദേഹം നിന്ന് ഓതിയ ആയത്ത് പോലും നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടാവില്ല, മിക്കവാർക്കും ഉണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രസംഗം കേട്ടണോ? അത് നിങ്ങൾക്കിവിടെ ഉദ്ധരിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞ മുസ്ലിം ഇവിടെ ഓതിയ ആയത്തുകളിൽ നിന്നൊരു നാലെണ്ണം കാസറ്റ് കൂടാതെ നിങ്ങൾക്ക് ആർക്കാണ് ഉദ്ധരിക്കുവാൻ കഴിയുക? അയാൾ പറഞ്ഞ വചനങ്ങളിൽ ഒരു പത്ത് വരി വരിക്കു വരിയായി നിങ്ങൾ ഉദ്ധരിക്കുമോ? ഇല്ല. നിങ്ങൾ ഓർത്താൽ മതി, ഇവിടെ നിങ്ങളെ വെല്ലുവിളിക്കോ വാദത്തിനോ തർക്കത്തിനോ ഇല്ല. നമ്മുടെ മുമ്പിലുള്ള ഒരു പച്ച യാഥാർത്ഥ്യത്തെ ഞാൻ എടുത്തു കാണിക്കുകയാണ്. ഇങ്ങനെയുള്ള മനുഷ്യവംശം ഇത്രയും എഴുത്തുവിദ്യയോ അല്ലെങ്കിൽ റിക്കാർഡിങ്ങോ വിദ്യാഭ്യാസമോ സിദ്ധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഡാർക്ക് ഏജസ് ഇരുണ്ട നാളുകൾ ഇരുട്ട് അള്ളാഹു തന്നെ ആ കാലഘട്ടത്തെ ലൈലത്ത് എന്നാണ് വിളിച്ചിരിക്കുന്നത്. കൂരാക്കൂരി ഉരുട്ടായ ഒരു കാലഘട്ടത്തിലുള്ള ജീവിച്ചിരുന്ന മനുഷ്യർ അവിടെ പ്രവാചകൻ ചെയ്തിട്ടുള്ള സംഭവ വികാസങ്ങള് ചരിത്രങ്ങള് അദ്ദേഹത്തിന്റെ വചനങ്ങള് നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞു, ഇത്രേ ആയിഷാ ബീവി മറ്റേ ചെയ്തത്രേ, ഫാത്തിമ അങ്ങോട്ട് ചെയ്യുന്നത്രേ, ഇങ്ങനെ കാട്ടിയത്രേ, മറ്റേ കാട്ടിയത്രേ എന്ന് നൂറ്റാണ്ട് രണ്ടു മൂന്നെണ്ണം പിന്നിട്ടിട്ട് ആരെപ്പറ്റി? മരിച്ച് മണ്ണടഞ്ഞ മനുഷ്യരെ പറ്റി നേരിട്ടല്ല, അതിന്റെ ഇടയ്ക്ക് നാളെ അവിടെ ഉണ്ടായിരുന്ന സമ്പത്തുക്കളും അവിടെ ഉണ്ടായിരുന്ന പ്രദേശവും തോട്ടവും തൊടികയും മൃഗങ്ങളും എന്തിനധികം? സ്വന്തം രണ്ട് ഭാര്യമാരുള്ളവരിൽ ഒരു ഭാര്യ വിവാഹ മോചനം നടത്തി വന്ന മുഹാജിറുകൾക്ക് വിട്ടുകൊടുത്ത സഹാബി വല്യന്മാരാണ് അൻസാരിമാർ. ഈ അൻസാരിമാർ അവരുടെ സമൂഹം പലായനം ചെയ്തു വന്ന മുഹാജിറുകളോട് പറയുന്നു, മിന്ന അമീറുൻ, ഞങ്ങളിൽ നിന്ന് ഒരു ഇമാം, ഒരു കൽപ്പനയുടെ ഉടമ ഉലുൽ അംറ് എന്ന് പറഞ്ഞത് മുസ്ലിയാര്, അതിന് ഒരു അമീർ ഞങ്ങളിൽ നിന്ന്. പിന്നെ ഒമിങ്കും അമീർ, നിങ്ങളിൽ നിന്നുള്ള ഒരു അമീറും. ഇത് തീരുമാനിക്കാണ് സഹോദരന്മാരെ. മൂന്ന് ദിവസം മയ്യത്തവിടെ തന്നെ കെട്ടിക്കിടന്നു. ഇന്നത്തെ മാതിരി ലേപനം കണ്ടുപിടിച്ചിട്ടില്ല. പ്രവാചകന്റെ ശരീരത്തെപ്പറ്റി വരാനിരിക്കുന്ന അവസ്ഥ വിശേഷങ്ങൾ എനിക്ക് പറയുവാൻ ഉഴുപ്പ് തോന്നുന്നു. എന്തായിരിക്കും അവസ്ഥ ഞാൻ പറയുന്നില്ല. മൂന്ന് ദിവസം ശരീരം പുറമെ കടന്നാൽ കരിപ്പൊടി ഇട്ടിട്ടില്ല, ലേപനം തേച്ചിട്ടില്ല, കുത്തിവെച്ചിട്ടില്ല. അങ്ങനത്തെ ശരീരം അത് ഹസ്രത്ത് അലിയും അവരുടെ പത്നിയും കൂടി മറക്കുന്നതിന്റെ ഇടക്കാണ് ആ ശവസംസ്കാരം. മണ്ണിൽ അടക്കം ചെയ്യുമ്പോഴാണ് ഹസ്രത്ത് അബൂബക്കറിന് ബൈഅത്ത് ചെയ്തത് എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഖുർആനല്ല. ഇതിന് നിങ്ങളുടെ ഈ മുത്തവാദിരണ്ടൊന്നുമില്ല. പക്ഷേ ലോകം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ശരിയോ തെറ്റോ അള്ളാഹുവിനറിയാം. ഇത് എഴുതി വെച്ചേക്കണമെങ്കിൽ അന്ന് മുതൽ ഭിന്നത പൂണ്ടു തുടങ്ങിയില്ലേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കടത്തിന് ചെന്നിട്ട് കടന്നുറങ്ങുമ്പോ ചിന്തിക്കാം. പിന്നെ അബൂബക്കർ സിദ്ദീഖ് ഭരണം ഏറ്റെടുത്തു. ഒന്നാമതായി ചെയ്യാനുണ്ടായിരുന്നത് ഈ മരിച്ച പ്രവാചകന്റെ സഹാബികളായ ഉത്തമ മാതൃകാ പുരുഷരാണെന്നല്ലോ ഹദീസ് പറയുന്നത്. അവന്മാരൊക്കെ ജക്കാത്ത് തടഞ്ഞുവെച്ചു. ഉസാമത്തിനെ ഒരു പ്രദേശത്തേക്ക് പട്ടാളക്കാരനായ ഉസാമത്തിനെ നിയോഗിച്ചത് നബി മരിക്കുന്നതിന് മുമ്പ് നിയോഗിച്ചു വെച്ച ഉസാമയെ അങ്ങോട്ട് തന്നെ അയക്കണോ അതോ ആ പട്ടാളം പോയാൽ അവിടെ ചുറ്റുപാടിലുള്ള മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ പട്ടാളവും ആയുധവും തികയുമോ എന്ന സംശയത്താൽ ഏറിയ ചർച്ച നടന്നു എന്നാണ്. എന്തിന്? മുസ്ലിങ്ങളായ സഹാബത്തിനോട് യുദ്ധം ചെയ്യാൻ. എന്തിനാണ് യുദ്ധം? ഇസ്ലാമിന്റെ വളരെ പ്രഥമവും പ്രധാനവുമായ നമസ്കാരത്തോളം എന്നെങ്കിലും ഞാൻ പറയട്ടെ, നമസ്കാരത്തിന്റെ ഒപ്പം പറയുന്ന ഇവിടെ നിസ്കാരത്തിന് പ്രാധാന്യമല്ല എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുണ്ട്. അതിന്റെ ഒപ്പം പറയുന്ന സക്കാത്ത് തടഞ്ഞുവെച്ച സഹാബികളോട് യുദ്ധം ചെയ്യാൻ പട്ടാളത്തെ ഒരുക്കുവാൻ കഴിയുമോ എന്ന് സംശയിച്ച് ഒന്നാമതായി ഖലീഫ അബൂബക്കർ എടുത്ത നടപടി അതായിരുന്നു. യുദ്ധം ആരോട്? മുസ്ലിങ്ങളോട്. ഭിന്നിപ്പുണ്ടായോ അല്ല എന്ന് ഏതെങ്കിലും ഒരു ഷിയയോ റാഫിളിയോ ഖാഫിളിയോ മൊയ്തസിലിയോ എഴുതി വെച്ചതല്ല. സുന്നത്ത് ജമാഅത്തുകാരെന്നെ എഴുതി വെച്ചു. അവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്നില്ല കട. ഇതെന്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സഹാബിമാരെ കരിവാരിച്ചേക്കുകയല്ല. മുസ്ലിം സമൂഹം വന്ന പ്രവാചകന്റെ ജീവിതം അവസാനിപ്പിച്ച നിമിഷം മുതൽ വ്യത്യസ്തങ്ങളായ ചിന്താഗതിക്കാരും പരസ്പരം വൈരുദ്ധ്യങ്ങളായ ആശയങ്ങളും വെച്ച് പുലർത്തി തുടങ്ങിപ്പോന്നു എന്നതിനൊരു ഉദാഹരണമാണ്. പിന്നെ രണ്ടു മൂന്ന് ഖലീഫ കഴിഞ്ഞപ്പോ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായി. നിങ്ങൾക്കറിയില്ലേ സലാത്തു തറാബിയോട്, അതായത് രാത്രിയുടെ നമസ്കാരം റമദാൻ മാസത്തിൽ തറാബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സലാത്തു ലൈൽ എന്നും പേരുള്ള നിസ്കാരം കണ്ടപ്പോൾ ഖലീഫ പറഞ്ഞു, നിയമത്തിൽ വിദ്യാത്വാദി, ഓഹോ ഇത് നല്ല മുന്തിയ വിദ്യാത്താണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? അതുവരെ ഉണ്ടാകാത്തതല്ലേ. അന്ന് നമസ്കാരം എന്ന ക്രിയ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. എന്നെങ്കിലും ഈ ഹദീസ് പഠിതാക്കൾ ഒന്ന് മനസ്സിരുത്തിയെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണ്. എന്ത് നമസ്കാരം 10-24 റക്അത്തല്ലേ നടത്തുന്നത്? ഈ നിസ്കാരം പ്രവാചകന്റെയോ ആദ്യ ഖലീഫയുടെയോ കാലത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് നാട്ടുകാരുണ്ടാക്കിയ ഒരു വിക്രിയായിരുന്നു അത്. ഒന്നുകിൽ ഖലീഫ അവഹേളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ വായിച്ചു പറഞ്ഞു, രണ്ടർത്ഥവും മഞ്ഞു വെക്കാം. എന്ത്, ഇത് നല്ല വിധേയത്താണ്. അപ്പൊ വിധേയത്വ നിർമ്മാണം ഉലമാഉർ റാഷിദീന്റെ കാലത്ത് നടന്നു എന്നാണ്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും സിയാഹ് സിത്തയിലും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ഹദീസിൽ ഇല്ല എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കും. എന്ത്, ഈ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് ഇവിടെ മുജാഹിദീങ്ങൾക്കാകെ പറയാനുള്ള അതാണ്. എന്ത്, വിദ്യാർത്ഥി നിരോധം. വിദ്യാർത്ഥി തന്നെയാണ് ഇന്നത്തെ കാലത്തിൽ നിന്നാൽ ഞങ്ങൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോ ഖുർആനിന്റെ പുറമെയുള്ള നിസ്കാരം തുടങ്ങിയോ, എതിർപ്പ് തുടങ്ങിയോ, യുദ്ധം തുടങ്ങിയോ, ജക്കാത്ത് മുടക്കാൻ തുടങ്ങിയോ, ഖലീഫ ഉസ്മാനിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? നമസ്കാരം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഈജിപ്തിലെ ഗവർണർ ജനങ്ങൾക്ക് നമസ്കാരത്തിന്റെ സമയങ്ങൾ വർദ്ധിപ്പിച്ചതിന്റെ കേസും കൊണ്ട് ഉസ്മാന്റെ മദീനത്ത് കഴിയുന്ന ഉസ്മാന്റെ അടുത്തേക്ക് ആളുകൾ നിവേദനം നടത്തി തിരിച്ചു ചെന്നു. ആ തിരിച്ചു പോയപ്പോഴേക്കും ആ 700 ആളുകൾ, അതിന്റെ മുമ്പൊരു കേസ് വന്നിരുന്നു, വരും കേസ് വന്ന എന്താണ്, ഉസ്മാന്റെ അടുത്തേക്ക് ഈ ഖലി അവിടുത്തെ ഭരണാധികാരിയുടെ അനർത്ഥങ്ങളെക്കുറിച്ച് അമീറിനോട് വിവരം പറയാം. വിവരം പറയാൻ വന്ന വ്യക്തി തിരിച്ചു ചെന്നപ്പോൾ അദ്ദേഹത്തെ മർദ്ദിക്കുകയും അടിച്ചു കൊല്ലുകയും ചെയ്തു. അതിൽ ഇളകിവശായ ജനരോഷം പൊന്തി 700 ആളുകൾ മദീനയിലേക്ക് വന്നു. എന്നിട്ടോ ഇബ്നു അബി സുറഹായിരുന്നു, അതായത് ഉസ്മാനിന്റെ ഉമ്മ മാത്രം ഒത്ത സഹോദരനെ അവിടെ മുമ്പ് നബി ഉണ്ടായിരുന്ന കാലത്ത് നിശ്ചയിച്ചിരുന്ന ഗവർണറെ നീക്കം ചെയ്ത് സ്വജനപക്ഷപാതമായി ഉസ്മാൻ നടത്തിയ നിയോഗിച്ച ഖലീഫയായിരുന്നു ഇബ്നു അബി സുറഹ്. ഈ ഇബ്നു അബി സുറഹിന്റെ മർദ്ദനം കൊണ്ടാണ് ഈ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന്, അതായത് ഈജിപ്ത് മിസ്രിൽ നിന്ന് മദീനയിലേക്ക് 700 പേര് തങ്കം ചേർന്ന് വന്നു. എന്തിന്? അവിടെ നടപാടുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത് നിവേദനം നടത്തി ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങളിവിടെ ജലാലൈനി തഫ്സീർ ഓതിയിട്ടുള്ള സുയൂത്തി ഇമാമിന്റെ രണ്ടാം പകുതി തഫ്സീർ എഴുതിയാള് മൂപ്പിലാന്റെ താരീഖുൽ ഖുലഫ എന്ന ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കി, അതിലുണ്ട്. എന്താണെന്നല്ലേ, അയാള് ആ 700 ആള് വന്നവരിൽ മദീനയുടെ പള്ളിയിൽ താമസിച്ചു. 700 ആളുകൾ മദീനയിലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രവാചകാര്യന്റെ അനുചരന്മാരിൽ നിന്ന് ശിഷ്ടമുള്ള സഹാബത്തിനോട് അവിടെ നടമാടുന്ന തേക്കൂത്തുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും സങ്കടം ബോധിപ്പിക്കുകയും പരിഹാരം തേടുകയും ചെയ്യാൻ വന്ന ആ കക്ഷികൾ, അതായത് ഒരു നിവേദകനെ അടിച്ചു കൊന്നു, അതിന് പകരം ചോദിക്കണം, പ്രതിക്രിയ നടത്തണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ആ അമീറിനെ അവിടെ നിന്ന് സ്ഥലം മാറ്റണം എന്നുകൂടി ആവശ്യപ്പെട്ടു. ഇത് ഉസ്മാൻ ബഗവക്കാത്തതിന്റെ പേരിൽ അലിബിൻ അബി താലിബ്, ഐഷ ബീവി, തല്ലത്ത് മുതലായ ഒരുപാട് ആളുകൾ രോഷാകുലരാകുകയും അവസാനം നൽകിയെന്ന് ചോദ്യം ചെയ്യുകയും ഈ വന്നിട്ടുള്ള ആളുകളുടെ സങ്കടം നിന്റെ പ്രിയപ്പെട്ട ഗവർണറുടെ കുറ്റം പറയാനാണ്, ആയതുകൊണ്ട് അയാളെ മാറ്റം ചെയ്തുകൊടു, ആ വധിക്കപ്പെട്ട വ്യക്തിക്ക് പ്രായശ്ചിത്തം വാങ്ങുകയോ പ്രതിക്രിയ നടത്തുകയോ ചെയ്തുകൊടു എന്ന് പറഞ്ഞപ്പോ, ഏതായാലും നിങ്ങളെല്ലാം വന്ന നിലക്ക് ഒരാ വ്യക്തിയെ നിർദ്ദേശിക്കൂ, ഞാൻ നിയമിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖിന്റെ പുത്രൻ മുഹമ്മദിനെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്തതനുസരിച്ച് അദ്ദേഹത്തെ നിയമിച്ചു. നിയമിച്ചു എന്നല്ല, അദ്ദേഹം പോകുന്ന കൂട്ടത്തിൽ വന്നവരിൽപ്പെട്ടവരും ആ 700 ആളുകളിൽ നിന്ന് കുറച്ച് ജനം തിരിച്ച് ഒപ്പം പോയി. മദീനയിൽ ഉണ്ടായിരുന്നവരിൽപ്പെട്ട സഹാബികളും പോയി. ഇത്ര കുതിരത്തരമുള്ള ഒരു ഗവർണറിനടുത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിനെ നിയമിച്ചാൽ അവിടെ ഉണ്ടാകുന്ന സമ്പദ്വികാസം എന്തായിരിക്കുമെന്ന് നേരിൽ കാണാൻ പോകുന്ന വഴിക്ക് 3 ദിവസം നടന്ന് യാത്ര ചെയ്തപ്പോൾ ഉസ്മാനിന്റെ പേരിൽ ഉസ്മാന്റെ വീട്ടിൽ പാർക്കുന്ന സ്വന്തക്കാരനായ മർവാന്റെ കൈപ്പണയിൽ ഈ വരുന്ന മുഹമ്മദിനെയും കൂട്ടുകാരെയും നിഷ്ഠൂരമായി വധിക്കുക എന്ന ഒരു ലെറ്റർ അടക്കം ചെയ്ത മൊന്തയുമായി ഉസ്മാന്റെ ഭൃത്യനെ ഉസ്മാന്റെ സ്വന്തം കുതിരപ്പുറത്ത് ഒട്ടാപ്പുറത്ത് സവാരി ചെയ്തു പോകുന്ന വൈക്ക് പിടികൂടി തിരിച്ചു വന്നു ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ഉസ്മാൻ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞതെന്നറിയോ? ഈ ഒട്ടകന്മാരുടെ അതെന്റെ, ഈ ഭൃത്യന്മാരുടെ അതെന്റെ, ഈ മുദ്ര കത്തിൽ വെച്ച മുദ്ര ആരുടെ അതെന്റെ, ഇതാരെ എഴുതിയതാ അതെനിക്കറിഞ്ഞുകൂടാ, ഒന്നായി ഞാൻ ചെയ്തിട്ടില്ല എന്ന് സത്യം ചെയ്തു. നോക്കണം പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കാക്ക കാരണവന്മാരും സഹോദരി സഹോദരന്മാരും യുവാക്കളും യുവതികളും, എന്താണ് അവിടെ നടന്നതെന്നറിയോ? ഭരണരംഗത്തിലെ പ്രവാചകന്റെ പദവിയിലിരുന്ന ഉസ്മാന്റെ വീട്ടിൽ നിന്ന് നിയോഗിച്ചയച്ച ഒരു ഗവർണറെയും തന്റെ അംഗരക്ഷകരായി കൂടെ പോയ സഹാബി വര്യന്മാരെയും നിഷ്ഠൂരമായി വധിക്കുവാനുള്ള കൽപ്പന, കള്ളക്കത്ത്. മനസ്സിലായോ? എന്ത്, ഈ പത്ത് പന്ത്രണ്ട് അംഗങ്ങൾ പോയവരെ ഒന്നടങ്ങും കൊന്നുകളയുവാൻ, ഒരനങ്ങ് ഒരു ഇറുമ്പിനെ പോലും അവർ കൊന്നിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭരണം മരിക്കുവാൻ വേണ്ടി നിയോഗിച്ച വ്യക്തിയെയും അനുഗമിച്ചവരെയും ഒന്നടങ്ങം കൊല്ലുവാൻ തമലയിൽ മന്ദ, നിങ്ങൾക്കറിയോ തമല എന്നും മന്ദ എന്നും എന്നാണ് അതിന് പറയാം. ഇതാവ അതിന്റെ അടക്കം ചെയ്ത് ഉണക്കി കുലുക്കുന്നു മാത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് വെട്ടിപ്പൊളിച്ചപ്പോഴാണ് അതിന്റെ ഉള്ളിൽ കത്ത്. എന്താണ് വിശേഷം? ഇതൊക്കെ എഴുതുന്ന കാലഘട്ടം ഏതാണെന്നർക്കം? ഉലഫാഉർ റാഷിദീൻ, സന്മാർഗത്തിന്റെ ഭരണാധികാരികൾ, പ്രവാചകന്റെ പ്രതിനിധികൾ എന്ന സുന്ദര ഓമന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരികളുടെ മൂന്നാം ഖലീഫയുടെ കാലഘട്ടത്തിൽ. എന്നിട്ട് അവർ തിരിച്ചു വന്നു, മദീനയിലുള്ളവരെ സമീപിച്ചു, ഈ യാഥാർത്ഥ്യം ചോദ്യം ചെയ്തു. നോക്കുമ്പോൾ ഉസ്മാൻ എഴുതിയിട്ടില്ല, നിരപരാധിയാണ്, അയാൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തു, ആയതുകൊണ്ട് അയാളെ മതിക്കാൻ പാടില്ല. എന്നാൽ ഇതിന്റെ കൈപ്പട നോക്കി ഡിറ്റക്റ്റീവ് പ്രവർത്തിച്ചു, കൈപ്പട സമൂഹത്തിൽ പരിശോധിച്ചപ്പോൾ മർവാനിന്റെ കൈപ്പടയാണെന്ന് കിട്ടി. അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ വിട്ടുതരുവാൻ വീട് വളയം ചെയ്തു. ആ ഗറാവോ, എന്ത് ഗറാവോ, ഏത് കാലത്ത്? ഈ ഇരുപതാം നൂറ്റാണ്ടിലല്ല. മാതൃകാ യോഗ്യരായി ചരിത്രം എന്നും കൊട്ടിഘോഷിക്കുന്ന ഉലഫാഉർ റാഷിദീനിലെ മൂന്നാം ഖലീഫയുടെ വീട് വലനം ചെയ്തു. വെള്ളം വറ്റി, കുടിനീർ ഇല്ലാഞ്ഞിട്ട് അനിയുണ്ടവിടെ ചെയ്തിണ്ടോ, ഒരു ദേശം വെള്ളം കിട്ടിയാ കുടിക്കായിരുന്നു എന്താ ചോദിച്ചു. എന്നിട്ട് മൂന്ന് തോൽപാത്രം വെള്ളം കൊടുത്തയച്ചു. ആർക്ക്? ഉസ്മാനും ഭാര്യക്കും കുടിക്കാനും കൂടെയുള്ള ഈ കള്ളക്കത്തെഴുതിയ മർവാനും കുടിക്കാൻ. അത് അങ്ങോട്ട് എത്തിയപ്പോ അനേകം സഹാബിമാരുടെ ശരീരത്തിൽ മുറിവ് പറ്റി. ഈ വെള്ളം പാത്രം തന്നെ കൊള്ളല്ലേ, നമുക്ക് കൊട മനസ്സിലാകുള്ളൂ. തോൽപാത്രം തോളിലിട്ട് വെള്ളം എത്തി കൊണ്ടപ്പോൾ ആൾത്തിരക്ക് കൊണ്ടും എതിർപ്പ് കൊണ്ടും അനേകം വ്യക്തികൾക്ക് മുറിവേറ്റു. വെള്ളം കൊടുത്തപ്പോൾ, വെള്ളത്തിന് യാചിച്ചപ്പോൾ അലി ബിൻ അബി താലിബ് മനസ്സിലായി ഖലീഫയുടെ സ്ഥിതി ഗുരുതരമാണ്. എന്തെങ്കിലും പറ്റുമോ? തന്റെ സ്വന്തം പുത്രന്മാരെയും അതുപോലെ കൂട്ടുകാരുടെ അനേകം യുവാക്കൾ മക്കളെയും വീടിന്റെ അമ്മരത്തേക്ക് അയച്ചു. അസനെയും ഉസനെയും അതുപോലെ തന്നെ പല പ്രഗത്ഭ ഗോത്രത്തിലെ ചില യുവാക്കളെയും ബാധുക്കൾ പറഞ്ഞാൽ എന്തിന്? ഉസ്മാനെ മതിക്കുമോ എന്ന് കേട്ടു. ഈജിപ്തിൽ നിന്ന് 700 പേരും രോഷാകുലരായ മദീനക്കാരും ഉണ്ടായിരുന്നു. അവസാനം ഈ വധിക്കപ്പെടുവാൻ കൽപ്പന കൊടുത്തയച്ച മുഹമ്മദ് ബിൻ അബീബക്കറും ഈജിപ്തിൽ നിന്ന് വന്ന പേര് പറയാത്ത രണ്ട് വ്യക്തികളും വീട് കയറി മറിഞ്ഞ് ഉസ്മാന്റെ ഭാര്യയെ മാറ്റി ഉസ്മാന്റെ താടിക്ക് പിടിച്ചപ്പോൾ, പ്രിയപ്പെട്ട മോനെ, നിന്റെ ഉപ്പയും ഞാനുമുള്ള അവസ്ഥക്ക് അദ്ദേഹത്തിന് ഇത് പൊരുത്തമായില്ല, സങ്കടം തൊട്ടു. അദ്ദേഹത്തിന്റെ കൈ താടിയിൽ നിന്ന് അല്പം വലിഞ്ഞു. ആ വേളയിൽ രണ്ടുപേരും കൂടി അർത്ത് കശാപ്പ് ചെയ്തു. ഇന്നുവരെയും വ്യക്തി വെളിപ്പെട്ടിട്ടില്ല. ആ വ്യക്തിയുടെ ആ രണ്ട് വ്യക്തികളെ തെരഞ്ഞാണ് അലിബിൻ അബി താലിബിന്റെ ഭരണവും അദ്ദേഹത്തിന്റെ ആകെയുള്ള എതിർപ്പുകൾക്കും കാരണം. എന്തിനാണിത് പറയുന്നത്? നിങ്ങളുടെ മുമ്പിൽ പരമ്പരാഗതമായി യാതൊരു പരിവർത്തനവും വരാതെ വരി വരിയായി വന്ന നമസ്കാര നോമ്പ് സക്കാത്ത് ഹജ്ജ് മുതലായ കർമ്മങ്ങളാണ് നമ്മുടെ പത്തൊമ്പതിലൊക്കെ ഉള്ളത് ഇതല്ലേ? അല്ല, ആയിരം ആയിരം പരിവർത്തനങ്ങൾക്ക് വിധേയമായ ശേഷമാണ് ഇന്നുള്ള വിക്രിയകൾ. അന്ന് നബിയുടെ കണ്ണടച്ചപ്പോൾ തന്നെ സക്കാത്ത് നിരോധിച്ചു. ആര് നിരോധിച്ചു? അസ്ഹാബീ എന്റെ സഖാക്കൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ഏതൊരു വ്യക്തിയെ പിൻപറ്റിയാലോ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചു എന്ന കള്ള വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്ന സഹാബികളോട് യുദ്ധം ചെയ്യാം. നബി മരിച്ച ദിവസങ്ങൾക്ക് ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്തതായിരുന്നു ലക്കാത്ത് പറഞ്ഞിട്ട്. ഇപ്പൊ ഉസ്മാന്റെ കാലത്ത് ഉസ്മാനെ തന്നെ കൊല്ലാൻ കാരണമായത് കൃത്രിമം നടത്തിയിട്ട്. അതിനെന്തിന്? എന്തായിരുന്നു കേസിൽ? ഒന്ന്, നിസ്കാര സമയങ്ങളിൽ അദ്ദേഹം കൃത്രിമത്വം ചെയ്തതിന്റെ പേരിൽ, ഇബ്നു അബീസുറ ചെയ്തതിന്റെ പേരിൽ ആക്ഷേപിക്കാനാണ് ഞാൻ ആദ്യമായി യഥാർത്ഥത്തിൽ 700 പേര് മദീനക്ക് വന്നത്. ഇത് കഥയാണ്, ഖുർആനിലത്തെ അല്ല. പിന്നെ അലി ഇബ്നു അബീ താലിബിന്റെ കാലത്ത് അതും കൂടി പറഞ്ഞ് ഈ കഥാകഥനം ഞാൻ നിർത്താം. 13,000 പട്ടാളത്തെ ജമൽ എന്ന യുദ്ധത്തിൽ നിഷ്ഠൂരമായി വധിച്ചു. എന്താണ്? ആര്? മുശ്രിക്കല്ല, മുർത്തല്ല, മുസ്ലിങ്ങൾ പരസ്പരം മുആവിയയുടെയും അലിയുടെയും പട്ടാളങ്ങൾ. ഒരൊറ്റ മൂമിനെ കൊന്നാൽ അതീതിലില്ലേ, ഒരു മൂമിനും മറ്റൊരു മൂമിനും ആയുധവുമായി ലാത്തൽ മൂമിനാണ് ബിസൈഫ്. എന്താണ്? രണ്ടുപേരും നരകത്തിലാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. ഒരു വിശ്വാസിയെ കരുതി കൂട്ടിയൊരാൾ വധിച്ചാൽ അയാളുടെ പ്രതിഫലം നരകകുണ്ഡമാണ്. ഖാലിദം ഫിയാ, എന്നെന്നും അനന്തമായി അതിൽ തന്നെ കിടന്നുകൊണ്ട്. നോക്കണം, ഇങ്ങനെ 13,000 പേരെ വധിച്ചു. നിങ്ങൾക്കിടയിൽ ബന്ധമുള്ള സഖ്യമുള്ള ഒമങ്കാണ് മുതലായത്തുകൾ ദീർഘിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരസ്പരം സഖ്യമുള്ള സത്യനിഷേധിയെ തന്നെ കൊന്നാൽ അതിന് കൊടുക്കണം നിയത്ത്. എന്നാല് ഒരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ശിക്ഷാ നിയമങ്ങളുണ്ട്. ഇതൊന്നും നടത്തിയിട്ടില്ല, 2 മാസം നോമ്പ് അനുഷ്ഠിക്കണം തുടർച്ചയായി. ഒരു വ്യക്തിയെ കൊന്നാൽ, അബദ്ധത്തിൽ കൊന്നാൽ, പമംഗത്തല മൂമിനൻ മൂമിനത്തിൻ, ഒരു വ്യക്തിയെ അനർത്ഥത്തിൽ കൊന്നാൽ അയാൾ എന്തുവേണം? ഒരാളിനെ മോചിപ്പിക്കണം. 100 ഒട്ടകമാണ് അന്ന് കണക്ക്. അത് അതിന്റെ ഉടമകൾക്ക് കൊടുക്കുകയും വേണം. പ്രായശിത്തം, പ്രതിക്രിയ, അല്ലെങ്കിൽ ആരെ കൊല്ലണം. കൊല്ലാൻ പാടില്ല, കാരണം ഒരു 3 കൊല്ലണില്ല അബദ്ധത്തിൽ കൊണ്ട്. അത് മാത്രം വിട്ടുവീഴ്ച. ഈ 13,000 പട്ടാളത്തിന് അലിയുടെ പാർട്ടി കൊടുത്തോ മുആവിയയുടെ പാർട്ടി കൊടുത്തോ ഒരൊറ്റ നോമ്പ് അനുഷ്ഠിച്ചോ ഒരു റുപ്യ കൊടുത്തോ കൊടുത്തില്ല. എന്നിന്റെ പേരിൽ ഭിന്നിപ്പ്. അന്ന് അതിന്റെ തുടർച്ചയായ മാസങ്ങൾക്കുള്ളിൽ ഷാമിൽ നിന്ന് സിറിയല്ലെ, അവിടുന്ന് വന്ന ആ പട്ടാളത്തിന്റെ തുടർ പട്ടാളം സംഘർഷണം സിഫീനിൽ വെച്ച് സംഘർഷണം ചെയ്തപ്പോൾ എന്തുണ്ടായിരുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്കറിയാം. ആ കുട്ടികൾ, അതായത് അവിടുത്തെ പട്ടാള ഇന്നത്തെ മുജാഹിദല്ല, സാക്ഷാൽ പട്ടാളങ്ങൾ കുന്തത്തുമ്മൽ പിടിച്ച് മുസാഫ് പൊന്തിച്ചു പിടിച്ചു. എന്ത്? ഈ ഖുർആനിനെ നമുക്ക് അനുകരിക്കുക, ഇതിനെ പിൻപറ്റുക, ഇതിനനുസരിക്കുക, ഈ സമൂഹത്തിന്റെ നാശം നിർത്തിവെക്കുക എന്ന് പറഞ്ഞ് തൽക്കാലം അങ്ങനെ എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞുപോയി. പിന്നീട് ചതിയിൽ അവർ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ മുവാവിയ പട്ടാളം ഒരുക്കി പിന്നീട് ചതിയിൽ അലിയുടെ പട്ടാളത്തെ വധിച്ചു കൊടുക്കിയതാണ്. ആ കഥ ഞാൻ നീട്ടി തുടരുന്നില്ല. എന്റെ ആവശ്യം ചരിത്രത്തിന്റെ ഒരു അംശം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്തിനാണെന്നല്ലേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം കാണുന്ന പവിത്രത, നാം മനസ്സിലാക്കിയ പൂർവികന്മാരിലുള്ള പവിത്രത അത്ര തന്നെ ഇല്ല. ഒരുപാട് കടലക്കടത്ത് നമ്മുടെ തലയിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ രക്തത്തിൽ അലിയിച്ച് ചേർത്തിരിക്കുന്നു എന്ന് തെളിയിക്കാൻ. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. ഒരുപാട് കള്ളക്കടത്തുകൾക്ക് വിശ്വാസത്തിന്റെ പേരിലും പ്രവർത്തനത്തിന്റെ പേരിലും ഈ മുസ്ലിം സമൂഹം ഇന്ന് അടിപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ നിറ അങ്ങനെ എത്ര നൂറ്റാണ്ട്, ഇത് ഇതര 36-ാം ആണ്ടിലാണ് ഞാൻ ഈ പറഞ്ഞ കഥയുടെ ഒടുക്കം. 30-ാം ആണ്ടിലാണ് ഉസ്മാനെ വധിച്ചത്. 37-ാം, 37-ന്റെ ഉള്ളിലാണ് ഈ 13,000 നശിപ്പിച്ചത്. ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത്? 10, 30 കൊല്ലം നബി മരിച്ചിട്ട് 30 തികഞ്ഞിട്ടില്ല, 30-ാം നൂറ്റാണ്ടിന്റെ ഉള്ളിൽ സമൂഹം പെട്ട പാടുകളാണ് ഈ സൂചിപ്പിച്ചത്. പിന്നെ അവിടെ നിന്നിട്ട് 100 ആണ്ടുകൾ എത്ര കഴിഞ്ഞു, മുസ്ലിങ്ങൾ എത്ര നഷ്ടപ്പെട്ടു, വധം കൊള്ളയും കൊള്ളിവെപ്പും അക്രമവും അനാചാരവും എല്ലാം നടമാടി. ഇതൊക്കെ കഴിഞ്ഞ് 250-ഓളം സംവത്സരങ്ങൾക്ക് ശേഷം അന്നുണ്ടായിരുന്ന അലി പറഞ്ഞു, ഉമർ പറഞ്ഞു, അബൂബക്കർ പറഞ്ഞു, ഖാലിദ് പറഞ്ഞു, പോക്കർ പറഞ്ഞു, മമ്മത്തൻ പറഞ്ഞു, ഓന്റെ മകൻ പറഞ്ഞു, പേടെ കിടാവ് പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ ഖുദ്ദൂസി അബ്ദുൽ മുത്തലിബ് അൻ ഉമർ അൻ അബീഹി അൽ ഖത്താബ്. അങ്ങനെ പോണു. ഇത് കേട്ടീമ കേട്ട ശവങ്ങളിൽ നിന്ന് ശവം, ശവങ്ങളിൽ നിന്ന് ശവങ്ങൾ, അങ്ങനെ ജഡം ബൈ ജഡം ആയിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ വിശ്വാസയോഗ്യമായ പ്രമാണമായി പരിഗണിക്കാൻ പറ്റില്ല. ഇതാണ് പറയുന്നത്. പിന്നെ മുസ്ലിം ഇവിടെ ചിലവൊക്കെ അവതരിപ്പിച്ച കൂടെ നല്ല ചെപ്പിടി ഇല്ല. ശരി, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. എന്താണ് പറഞ്ഞത്? ഇപ്പോ ഈ കിതാബ്, ഈ മുസാബ്, ഇത് ശരിയാണെന്ന് എന്താ ഉറപ്പ്? ഇവിടെ ചോദിച്ചതല്ലേ, നിങ്ങൾ കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാവും, കേസറ്റിലുണ്ട്. എന്താണല്ലേ, ഈ മുസാബ് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പൊട്ടന്മാര് ഖുർആൻ സുന്നിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ത് പൊട്ടത്തരം ഞങ്ങൾക്ക്? ഇത് ശരിയാണെന്ന് അതിൽ രേഖപ്പെടുത്തിയതെന്നല്ല, അതിൽ ഞാൻ ചില 1-2 ആഴ്ച നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഇത് കേട്ടോളെ, അല്ല പറയാണ്. എവിടെ നിന്ന് കിട്ടിയെന്നില്ല ആദ്യം വല്ലതി ഔവൈനായിലേ കമിനറ്റ് കിതാബ്. ഈ പ്രമാണമായിട്ട് കിതാബ് എന്ന് പറഞ്ഞാൽ പ്രമാണം, എഴുത്ത്, രേഖ. പ്രമാണത്തിനാണ് ശരിക്ക് കിതാബ്. ഈ കിതാബായിട്ട് നിനക്ക് നിന്നിലേക്ക് അറിയിക്കപ്പെട്ട, നാം അറിയിച്ച സന്ദേശം ഉണ്ടല്ലോ, ഹുവ അത് തന്നെ ആണ്. അല്ല സത്യം, നാട്ടും പുറത്തുകൂടി കുറെ വഴിയുണ്ടാകല്ല. ഇത് മഫൂമുഖാലഫ്, ഇതിന്റെ നേരെ വിപരീത ചിന്ത. നിനക്ക് വേദമായി ഞാൻ നൽകിയ ദിവ്യ സന്ദേശമുണ്ടല്ലോ അത് തന്നെയാണ് സത്യം. വല്ലതി ഔഹൈനായിലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്. എങ്ങനെയുള്ളത്? മുസദ്ദിഖല്ലിമാ ബൈന യദൈഹി, ആ വേദത്തിന്റെ മുമ്പുള്ളതിനെ ശരിവച്ചുകൊണ്ട്. ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറും ബസീർ, തീർച്ചയായും അല്ലാഹു തന്റെ അടിയാറുകളെ പറ്റി സൂക്ഷ്മജ്ഞനും നല്ല കാഴ്ചപ്പാടുള്ളവനുമാവുന്നു. എന്നിട്ട് പിന്നെ പറയുന്ന എന്താ? ഇത് മാമയനോടെ എടുത്തു കൊടുത്തു. ഇത് തന്നെയാണ് സത്യത്തെ അദ്ദേഹത്തെ തെളിയപ്പെടുത്തി. പിന്നെ പറയുന്നത് കേട്ടോളെ, നമ്മെ പറ്റിക്കണം, നമുക്ക് ബാധയായിട്ടുള്ള സംഗതി. കിതാബ് പിന്നീട് പ്രസ്തുത പ്രമാണത്തെ നാം അനന്തരപ്പെടുത്തി നൽകി.
നദികൾ കൊഴുകാൻ പഴുതില്ലിവിടെ നന്മ നിറഞ്ഞൊരു നദിയല്ലാതെ മക്കാമണ്ണിൽ നിന്നായൊഴുകിയ വൻ നദിയാണ് കുർആൻ നന്മ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു പൊന്നദിയാണ് അലിയും ഉമറും നല്ല ബിലാലും നല്ലൊരു തോഴൻ സിദ്ദീഖവരും പാടി വളർത്തിയ ദീൻ ഇസ്ലാമിൻ സ്മരണകളെ ഹറമും നല്ല മദീനയുമെല്ലാമുണ്ട് ആരും നന്നായി അറിയണ നാട് ആരിൽ പേരു നിറഞ്ഞൊരു നാട് ആദരവായൊരു മുത്തു റസൂലിനു ജന്മം നൽകി അറേബ്യ ആയിരം ആയിരം വിസ്മയ ഗാഥകൾ പാടിയ നാട് ഇപ്പൊ